ഓം ശ്രീ സായിറാം. പ്രശാന്തി സന്ദേശം, ചോദ്യോത്തരവേള. ചോദ്യം 297. മുമ്പ് നാം ഈശ്വരൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒരു വശം എന്നത് ഈശ്വരൻ നമ്മുടെ ചിന്തയ്ക്കതീതമാണ് എന്നതാണ്. അതിനെ നാം അചിന്ത്യം എന്ന് വിളിക്കുന്നു. എന്നിട്ട് നാം അമൂർത്തമായ വശത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് അവ്യക്തം. ഇനി നാം ഈശ്വരൻ്റെ മറ്റൊരു വശത്തിലേക്ക് വരാം. അവിടുന്ന് അനന്തമായ രൂപങ്ങളിലുണ്ട് എന്നതിലേക്ക്. ഈശ്വരന് അനന്തരൂപങ്ങളുണ്ട്. അചിന്ത്യം, അവ്യക്തം, പിന്നെ ഇപ്പോൾ അനന്തം. ഈശ്വരൻ അവ്യക്തനാണ് എന്ന് പറയുന്നതിന് അർത്ഥം അത് നിരാകാരമാണ് എന്നാണ്. അത് ചിന്തയ്ക്കതീതമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് നിരാകാരമാണെന്നാണ്. എന്നാൽ ഋഷി പറയുന്നത് ഈശ്വരന് അനന്തരൂപങ്ങളുണ്ട് എന്നാണ്. ഈശ്വരൻ്റെ ഈ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിരാകാരത്തിനു മാത്രമേ അനന്തരൂപങ്ങളുണ്ടാകാൻ സാധ്യമാകൂ. അതിൻ്റേതായ ഒരു രൂപമുള്ള ഒന്നിന് പല രൂപങ്ങളുണ്ടാകാൻ സാധ്യമല്ല. എനിക്ക് ഒരു രൂപമുണ്ടെങ്കിൽ ഞാൻ ആ രൂപത്തിൽ പരിമിതപ്പെട്ടിരിക്കും. എന്നാൽ എനിക്ക് ഒരു രൂപമില്ലെങ്കിൽ എനിക്ക് വഴക്കമുണ്ടാവും. അപ്പോൾ എനിക്ക് ഏത് രൂപവും സ്വീകരിക്കാം. എനിക്ക് ഏത് രൂപത്തിലുമാവാം. അതിനാൽ ഈശ്വരന് ഒരു വൃക്ഷമായി തീരാം, അതിനൊരു ശിലയാവാം, അതിന് ആകാശമായി തീരാം, അതിനൊരു പുഷ്പമാവാം, ഒരു മൃഗമാവാം, ഒരു മനുഷ്യനാവാം, അതിന് എന്തുമാവാം. അതിനതിൻ്റെ സ്വന്തമായ ഒരു രൂപമില്ല. അതിനാൽ അതിന് അനന്തരൂപങ്ങളിൽ വരാം. അതിനതിൻ്റേതായ ഒരു രൂപമുണ്ടായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല. നാം ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ആവിർഭാവങ്ങളാണ്. നാം അതിനെ ആഭാസം, രൂപം എന്ന് വിളിക്കുന്നു. എന്നാൽ സകല രൂപങ്ങളിലൂടെയും പ്രവഹിക്കുന്ന ജീവൻ്റെ അരുവി രൂപരഹിതമാണ്. അത് നിരാകാരമാണ്. അതുകൊണ്ട് അതിന് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാം. സമുദ്രത്തിന് ഏത് രൂപത്തിലുമുള്ള തിരയാവാം. അതിന് ഒരു ചെറിയ വലിയ വേലിയേറ്റ തിരയാവാം, അല്ലെങ്കിൽ മറ്റെന്തുമാവാം. സമുദ്രത്തിന് ഏതു തിരയുടെ രൂപം വേണമെങ്കിലും കൈക്കൊള്ളാം. കാരണം സമുദ്രമെന്നത് തിരയല്ല. സമുദ്രത്തിന് ഏതു തിരയിലൂടെയും ആവിർഭവിക്കാം. എന്തുകൊണ്ടെന്നാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക തിരയുമായി താതാത്മ്യപ്പെട്ട് പരിമിതപ്പെട്ടിരിക്കുകയല്ല. അല്ല, നിരാകാരമെന്നാൽ ദ്രവം, ഒഴുകുന്നത്. അതിനെ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം. ഞാനൊരു ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കുകയാണെങ്കിൽ അത് ഗ്ലാസിൻ്റെ ആകൃതി കൈക്കൊള്ളും. ഒരു ഭരണിയിലേക്കൊഴിച്ചാൽ ഭരണിയുടെ ആകൃതി സ്വീകരിക്കും. ഏത് പാത്രത്തിലേക്കൊഴിച്ചാലും വെള്ളം ആ പാത്രത്തിൻ്റെ ആകൃതി കൈക്കൊള്ളും. വെള്ളത്തിന് അതിൻ്റേതായ രൂപമില്ല. അത് ദ്രവമാണ്. എന്നാൽ ഞാൻ ഗ്ലാസ്സിലേക്കൊരു കല്ലിടുകയാണെങ്കിൽ അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കല്ല് അതിൻ്റെ ആകൃതി നിലനിർത്തും. ഞാനതൊരു ഭരണിയിലേക്കിട്ടാൽ വീണ്ടും അത് അതിൻ്റെ ആകൃതിയിൽ തന്നെ ഇരിക്കും. എവിടെ ഇട്ടുവെച്ചാലും കല്ല് അതിൻ്റെ ആകൃതി നിലനിർത്തും. ശരി, വെള്ളം അതിൻ്റെ ആകൃതി മാറ്റിയേക്കാം. പക്ഷേ വെള്ളത്തിന് അഗ്നിയോ കല്ലോ ആവാൻ പറ്റില്ല. ദയവായി ഇത് മനസ്സിലാക്കുക. ഒരു കല്ല് ഖരമാണ്. അത് ദ്രവമല്ല. പക്ഷേ വെള്ളത്തിന് അപ്പോഴും ഒരു രൂപമുണ്ട്. അതൊരു ദ്രവരൂപമാണെങ്കിൽ പോലും അതുകൊണ്ട് അതിന് അഗ്നിയാവാൻ കഴിയില്ല. വെള്ളത്തിൻ്റെ ദ്രവത്വത്തിന് പോലും ഒരു രൂപമുണ്ട്. വെള്ളത്തിന് പല രൂപങ്ങൾ കൈക്കൊള്ളാം. എന്നാൽ വെള്ളമായിട്ടു മാത്രം. അതിന് വെള്ളമായിരിക്കുക എന്ന പരിമിതിക്കപ്പുറം അതിൻ്റെ രൂപം മാറ്റാനാവില്ല. കാരണം അതൊരു ദ്രവമാണ്. അതിന് പല രൂപങ്ങൾ കൈക്കൊള്ളാൻ കഴിയും. പക്ഷെ വെള്ളമായിരിക്കുക എന്ന പരിമിതിക്കകത്ത് മാത്രം. ഈശ്വരൻ ദ്രവമാണ്. അത് യാതൊരു പരിമിതിയാലും ഒതുക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ദ്രവത്വം അതിരുകളില്ലാത്തതാകുന്നു. അതിനാൽ അതിന് ഒരു മരമോ കല്ലോ ജലമോ ആയിത്തീരാം. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവർ ദ്രവ്യത്തെ വിശകലനം ചെയ്യുന്നതിലൂടെ അവർ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ദ്രവ്യവും ഒരേ ഊർജത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവർക്ക് കൂടുതൽ കൂടുതൽ അനുഭവമാകുന്നു എന്നാണ്. കേവലം ഒരൊറ്റ ഊർജത്തിൽ നിന്ന്. കഴിഞ്ഞ കാലത്ത് ആൽക്കമിസ്റ്റുകൾ കൂടാതെ ലോകമെമ്പാടും എത്ര പേരെന്ന് ആർക്കറിയാം അടിസ്ഥാന മൂലകങ്ങളെ സ്വർണമാക്കി പരിവർത്തനം ചെയ്യുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. അവരൊരിക്കലും വിജയിച്ചില്ല. എന്നാൽ അവരുടെ പ്രതീക്ഷകൾ ഇപ്പോൾ നിറവേറപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് ഇരുമ്പിന് സ്വർണമായി തീരുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം ഇരുമ്പിലെയും സ്വർണത്തിലെയും ഊർജം ഒന്നു തന്നെയാണ്. കുറച്ച് ഇലക്ട്രോണുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന പ്രശ്നം മാത്രമാണുള്ളത്. ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസം. ചിലതിൽ 10, മറ്റു ചിലതിൽ 12, ചിലതിൽ 15, ഇനിയും ചിലതിൽ 20. അത് ഏത് എണ്ണവുമാകാം. എന്നാൽ വ്യത്യാസം ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാത്രമാണ്, ഇലക്ട്രോണുകളിലല്ല. അതുകൊണ്ട് ഒരു മൂലകത്തിന് 20 ഇലക്ട്രോണുകളുണ്ട്, മറ്റൊന്നിന് 25 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ മൂലകത്തിൽ 5 ഇലക്ട്രോണുകൾ കൂടി കൂട്ടിച്ചേർത്താൽ അത് രണ്ടാമത്തെ മൂലകമായി തീരും. അതുകൊണ്ട് ഇരുമ്പിന് സ്വർണമായി തീരാം. പരീക്ഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ സ്വർണമാക്കപ്പെട്ട ഇരുമ്പ് വിൽക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് സാധാരണ സ്വർണത്തേക്കാൾ ചെലവേറിയതാണ്. അതുകൊണ്ട് അത് വിൽക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. ഈ ഇലക്ട്രോണുകൾ കൂട്ടിച്ചേർക്കുക, നീക്കം ചെയ്യുക, ഇതൊക്കെ വളരെ ചെലവേറിയ പ്രക്രിയയാണ്. അതുകൊണ്ടാണത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാത്തത്. എന്നാൽ സാങ്കേതികമായി അത് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. മറ്റു രീതിയിൽ പറഞ്ഞാൽ ധൂളിയെ സ്വർണമാക്കി മാറ്റാം, സ്വർണത്തെ ധൂളിയുമാക്കാം. ഇനി നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം അണുസംയോജനം അഥവാ അറ്റോമിക് ഫിഷൻ കണ്ടുപിടിച്ചവനാണ് മനുഷ്യൻ. അണുസംയോജനം അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം മാറ്റുക ഇപ്പോൾ സാധ്യമാണെന്നാണ്. ഓരോന്നിനും പുറകിൽ നിരാകാരമായ ഒരു ഉണ്മയുണ്ട് എന്നും ഇത് അർത്ഥമാക്കുന്നുണ്ട്. ഈ വസ്തുത ശാസ്ത്ര ഗവേഷണത്തിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒരു അടിസ്ഥാന ലോഹത്തെ സ്വർണമായി പരിവർത്തനം ചെയ്യാനാവും. എന്നാൽ ഇന്നുവരെ ദ്രവ്യം ഊർജമാക്കുന്നതിന് എന്താണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് എന്ന് ശാസ്ത്രത്തിന് പിടികിട്ടിയിട്ടില്ല. ദയവായി ഇത് ശ്രദ്ധിക്കുക. ദ്രവ്യത്തെ ചൈതന്യമാക്കി എങ്ങനെ പരിവർത്തനം ചെയ്യാം എന്ന്, അഥവാ ദ്രവ്യം ചൈതന്യമായി മാറത്തക്ക വിധം ഇലക്ട്രോണുകളുടെ എണ്ണം എപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്ന് ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. ദ്രവ്യത്തിന് ചൈതന്യമായി മാറത്തക്ക വിധം എന്താണ് കൂട്ടേണ്ടത്, അഥവാ ചൈതന്യത്തിന് ദ്രവ്യമാകുന്നതിന് എന്താണ് കുറയ്ക്കേണ്ടത് എന്ന് ആധ്യാത്മിക ചര്യകൾ നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഈ ആധ്യാത്മിക ചര്യയുടെ പേര് ധ്യാനം എന്നാണ്. അതെ, ധ്യാനം വികസിച്ചാൽ ദ്രവ്യം ചൈതന്യമാകാൻ തുടങ്ങും. ധ്യാനം കുറയുമ്പോൾ ചൈതന്യം ദ്രവ്യമാകാൻ തുടങ്ങും. ധ്യാന നിലയിലെ ഉയർച്ച ദ്രവ്യത്തിൻ്റെ ആത്മാവിലേക്കുള്ള പരിവർത്തനത്തിന് ഇടയാക്കും. ധ്യാനം പൂർണ്ണമാകുമ്പോൾ സമസ്ത ലോകവും ദൈവികമായി തീരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും ഈശ്വരനെ ദർശിക്കാൻ തുടങ്ങും. ഓരോ തിരയിലും നിങ്ങൾ സമുദ്രത്തെ കാണും. നിങ്ങൾ കേവലം തിരയെ മറക്കും. നാം തിരയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ സമുദ്രം വിസ്മൃതിയിലാവും. നാം സമുദ്രത്തെ മാത്രം ശ്രദ്ധിച്ചാൽ തിര വിസ്മൃതിയിലാവും എന്നത് കൗതുകകരമാണ്. രണ്ടും ഒരേ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവാൻ സാധ്യമല്ല. ഒരു വ്യക്തി ഓരോരോ മരത്തെയും ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. വനം അവിടെ ഉണ്ടാവില്ല. മുഴുവൻ വനത്തെയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഓരോരോ മരവും അവിടെ ഉണ്ടാവില്ല. ഒരേ സമയം രണ്ടു കാര്യങ്ങളും വെവ്വേറെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവില്ല. അത് അസാധ്യമാണ്. ഞാൻ പറയട്ടെ, അത് അസാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വനത്തിൻ്റെ അർത്ഥം തന്നെ വെവ്വേറെ വൃക്ഷങ്ങളില്ല എന്നതാണ്. ഒരു കൂട്ടായ്മ മാത്രമേ ഉള്ളൂ, നിരാകാരമായ കൂട്ടായ്മ. ഒരു വൃക്ഷം എന്നതിനർത്ഥം അവിടെ വനമില്ല എന്നാണ്, അവിടെ വേറിട്ട് നിൽക്കുന്ന വൃക്ഷം മാത്രം. തികച്ചും സമാനമായ രീതിയിൽ നിങ്ങൾ തിരയെപ്പറ്റി ബോധവാനാണെങ്കിൽ സമുദ്രം അപ്രത്യക്ഷമാവും. നിങ്ങൾ സമുദ്രത്തെപ്പറ്റി ബോധവാനാകുമ്പോൾ തിര അപ്രത്യക്ഷമാവും. ആദിശങ്കരനെ പോലെ ജ്ഞാനിയായ ഒരാൾ ലോകത്തെ മായയെന്ന് അനുഭവിച്ചത് ഇക്കാരണത്താലാണ്. അതൊരു കേവലം സൈദ്ധാന്തിക ആശയമായിരുന്നില്ല. എന്നാൽ സൈദ്ധാന്തികമായും ആളുകൾക്ക് ഈ നിഗമനത്തിലേക്കെത്താം. ഉദാഹരണത്തിന്, പടിഞ്ഞാറ് ബിഷപ്പ് ജോർജ് ബെർക്കിലി ഈ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ലോകമൊരു മിഥ്യയാണെന്ന് ബെർക്കിലി പറയുകയുണ്ടായി. എന്നാൽ ഇത് സിദ്ധാന്തപരമാണ്. ബെർക്കിലിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബുദ്ധിപരമായും യുക്തിവിചാരത്തിലൂടെയും അദ്ദേഹം ആ നിഗമനത്തിലേക്കെത്തുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തിൻ്റെ വാസ്തവികത തെളിയിക്കപ്പെടാനാവില്ല. അതിനാൽ അത് അയഥാർത്ഥമാവണം. പല ആളുകളും ബിഷപ്പ് ജോർജ് ബെർക്കിലിയെ ശങ്കരനോട് ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ അവർ തമ്മിൽ താരതമ്യമില്ല. പലരും ശങ്കരനെയും ബെർക്കിലിയെയും കുറിച്ച് വലിയ താരതമ്യ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഗവേഷണമെല്ലാം കുറെ തെറ്റിദ്ധാരണകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബെർക്കിലിക്ക് ധ്യാനാനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അനുഭവം ചിന്തയുടേതായിരുന്നു. ശങ്കരൻ ചിന്തയിലൂടെയല്ല നിഗമനങ്ങളിലെത്തിയത്, ധ്യാനത്തിലൂടെയാണ് അതെല്ലാം സംഭവിച്ചത്. അതിനാൽ അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാവില്ല. അവർ സമാനമായ പ്രസ്താവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. ശങ്കരനും ബെർക്കിലിയും പറയുന്നത് ലോകം സ്വപ്ന സമാനമാണ് എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് പ്രസ്താവനകളെയും താരതമ്യം ചെയ്യാവുന്നതാണ്. എന്നാൽ അവരെ താരതമ്യം ചെയ്യുന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് പ്രസ്താവനകളും വന്നിട്ടുള്ളത് രണ്ട് വ്യത്യസ്ത ബോധനിലകളിൽ നിന്നാണ്. ബെർക്കിലി ഇങ്ങനെ പറയാൻ കാരണം ലോകത്തിൻ്റെ വാസ്തവികത തെളിയിക്കപ്പെടാനാവില്ല എന്നതാണ്. ശങ്കരൻ ഇത് പറയുന്നത് അവിടുന്ന് മറ്റൊരു ഉണ്മ ദർശിച്ചതുകൊണ്ടാണ്. ഈ ലോകത്തിൻ്റെ ഉണ്മ ആ ഉണ്മയ്ക്ക് മുമ്പാകെ കേവലം മാഞ്ഞുപോകുന്നു. ശങ്കരൻ ബ്രഹ്മത്തെ, പരമസത്യത്തെ അനുഭവിച്ച ആ ദിവസം അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകം അപ്രത്യക്ഷമായി. എന്തുകൊണ്ടെന്നാൽ രണ്ടിനും ഒരേ സമയം നിലനിൽക്കാനാവില്ല. ലോകത്തെ ദർശിക്കുന്നിടത്തോളം ബ്രഹ്മം, ആ പരമസത്യം ദർശിക്കപ്പെടുന്നില്ല. ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ ലോകത്തെ പിന്നെ ദർശിക്കുന്നില്ല. ലോകത്തിൻ്റെ പൊരുൾ എന്നത് നിങ്ങളതിനെ തിരയുടെ വീക്ഷണത്തിൽ കാണുന്നു എന്നാണ്. അതേസമയം ബ്രഹ്മത്തിൻ്റെ പൊരുൾ എന്നത് നിങ്ങളതിനെ സമുദ്രത്തിൻ്റെ വീക്ഷണത്തിൽ കാണുന്നു എന്നാണ്. ചിന്തയ്ക്കതീതമായ ആ നിരാകാരം അമൂർത്തമാണ്. അതിനാൽ അതിന് ഏതു രൂപം വേണമെങ്കിലും എടുക്കാം. എല്ലാ രൂപങ്ങളും അതിൻ്റേതാണ്. അത് ഒരു രൂപത്തിനും സ്വന്തമല്ല. അനന്തരൂപം എന്നതുകൊണ്ട് ഇതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഭഗവാനെ സംബന്ധിച്ചും നമുക്ക് ഇതേ തത്വം പ്രയോഗിക്കാം. അവിടുന്ന് വിഭിന്ന രൂപങ്ങളിൽ വന്നതായി അവിടുത്തെ ജീവചരിത്രത്തിലൂടെ കടന്നുപോകുമ്പോൾ നാം കാണുന്നു. അവിടുന്ന് ഒരു ഷൃതി വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചു. അവിടുന്ന് അവിടുത്തെ ഒരു ചിത്രം ഭക്തയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കുരങ്ങായി പ്രത്യക്ഷനായി. അവിടുന്ന് ഒരു വയറ്റാട്ടിയായി വന്നു. അവിടുന്ന് ഒരു വാച്ച്മാനായി വന്നു. അവിടുന്ന് നിരവധി രൂപങ്ങളിൽ വന്നതായി നമുക്കറിയാം. സ്വാമി നിരവധി രൂപങ്ങളിൽ വന്നതിനാൽ അതുകൊണ്ട് സ്വാമി അനന്തനാണ്. ഇവിടെ കാണുന്ന ഈ ഭൗതിക ചട്ടക്കൂട്ടിൽ നിങ്ങൾക്ക് അവിടുന്നിനെ പരിമിതപ്പെടുത്താനാവില്ല. ആ ചട്ടക്കൂട് ഭാഗികം മാത്രമാണ്, അംശം മാത്രമാണ്. എന്നാൽ അവിടുന്ന് അനന്തമാണ്. അവിടുന്ന് അനന്തമായതു കാരണം അനന്തം അഥവാ അനന്തമായത് അമൂർത്തമാണ്. അത് അനന്തവും അമൂർത്തവുമായതിനാൽ അത് നമ്മുടെ ചിന്താപരിധിക്കുള്ളിലല്ല, അത് അചിന്ത്യമാകുന്നു. അപ്രകാരം ഈ മൂന്ന് ഭാവങ്ങൾ, അചിന്ത്യം, അവ്യക്തം, അനന്തം, ഒരേ ദിവ്യത്വത്തിൻ്റെ മൂന്ന് മാനങ്ങളാണിവ. ഈ സവിശേഷതകൾ നമുക്ക് സ്വാമിയിലും ദർശിക്കാം. അതെ, സ്വാമിയെക്കുറിച്ച് നിങ്ങൾ എപ്രകാരമാണ് ചിന്തിക്കുന്നത്? അവിടുന്ന് പറയുന്നു, നിങ്ങൾക്ക് എന്നെപ്പറ്റി ചിന്തിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെ അളക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്നിനെ അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. അവ്യക്തമായത് ആവിഷ്കരിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്താണ് ആവിഷ്കരിക്കുക? ഇങ്ങനെയെല്ലാമായാലും ഏതാനും വാക്കുകളിൽ നിങ്ങൾ ആവിഷ്കരിക്കുന്നത് അപര്യാപ്തമാവും. അവിടുത്തെ ദിവ്യത്വം ആഴത്തിൽ വിശദമാക്കുന്നതിന് വാക്കുകൾ പരാജയപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ അവ്യക്തനും അചിന്ത്യനും അനന്തനുമാകുന്നു. നിങ്ങൾക്ക് നന്ദി. നമുക്ക് പിന്നെ കാണാം. സായരാം.